നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഇന്നാദ്യം യവനിക, എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന നാടകം അവസാന ഭാഗം പുനർസംപ്രേക്ഷണം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇപ്പോൾ കേൾക്കാം ശംഭു ശ്രീകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന നാടകം പുനർസംപ്രേക്ഷണം.
എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന റേഡിയോ നാടകത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ റോജി വർഗീസ്, അതുല്യ ശ്രീജിത്ത്, ധന്യ സുജിത്ത്, സംഗീത മേനോൻ, ഫ്രാൻസി ജോസ്, ലിബി ജേക്കബ്, ജെയ്മോൻ മേനാച്ചേരി, സിന്ധു പുന്നൂസ്, ശംഭു ശ്രീകുമാർ. ശബ്ദമിശ്രണം മജു കോടാലി. നിർമ്മാണം ജോർജ് ചീരൻ ആൻഡ് സിന്ധു പുന്നൂസ്. രചന സംവിധാനം ശംഭു ശ്രീകുമാർ. കഥ ഇതുവരെ കേരളത്തിലെ ഏതോ ഒരു പട്ടണത്തിൽ അധികം ജനവാസമില്ലാത്ത ഒരു ഫ്ളാറ്റിൽ വെച്ച് രാജി എന്നൊരു പെൺകുട്ടി വെടിയേറ്റ് കൊല ചെയ്യപ്പെടുന്നു. DYSP ഹനീഫ് റാവുത്തിനെയും SI മായാവർമ്മയെയും കേസിന്റെ ചുമതല കമ്മീഷണർ ഏൽപ്പിക്കുന്നു. കേസന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ രാജിയുടെ ഫ്ളാറ്റിൽ കൊലപാതകത്തോടൊപ്പം മോഷണവും നടന്നതായി SI മായാവർമ്മ കണ്ടുപിടിക്കുന്നു. മോഷണം പോയത് വിലവെടിപ്പുള്ള ഒരു ആന്റിക് പീസ് ഷെൽഫാണെന്ന് SI മായാവർമ്മ സ്ഥാപിക്കുന്നു. ആ വിലവെടിപ്പുള്ള ഷെൽഫ് മോഷ്ടിക്കാനാവും രാജിയെ കൊലപാതകി കൊന്നതെന്ന് SI മായാവർമ്മ സംശയിക്കുന്നു. എന്നാൽ DYSP ഹനീഫ് റാവുത്തറിന്റെ കുശാഗ്ര ബുദ്ധിയിലും അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിലും കാണാതായ ആ ഷെൽഫ് രാജിയുടെ അയൽവാസിയായ സോമന്റെ ഫ്ളാറ്റിൽ നിന്നും DYSP ഹനീഫ് റാവുത്തർ കണ്ടെടുക്കുന്നു. അയൽവാസി സോമനെ ചോദ്യം ചെയ്യുവാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം കേൾക്കുക എന്റെ കുറ്റാന്വേഷണ കേസ് തിയറിയുടെ അവസാന ഭാഗം.
May I come in, sir?
Ah, Maya, please come in. Maya, ini ke?
Sir, body pathology ke aichu. Pinne forensic inde initial reportum, photographsum, aa Somande statementsum ee file il unde.
Good. Thanks.
Pinne sketchum unde. Nan aa sketch inde copies ella station like maichittunde. ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്താലോ?
അയാൾ കണ്ട ആള് തന്നെയാണ് ആ സ്കെച്ചിൽ എന്ന് സോമൻ കൺഫേം ചെയ്തോ?
ഉവ സർ.
വെൽ ഡൺ. എക്സ്ക്യൂസ് മീ മായ, ഹലോ, ഹനീഫ് റാത്ത സ്പീക്കിംഗ്. ആ ഡോക്ടറോ? പത്തോളജിസ്റ്റ് ആണ് മായ.
ഓക്കെ സർ,
പറയൂ ഡോക്ടർ, എന്തായി നമ്മുടെ കാര്യം? ഓ ഓക്കെ, 9mm ബുള്ളറ്റ്, ഒരേ ഒരു പങ്ക്ചർ വൗണ്ട് മാത്രം. ഓക്കെ, വേറെ മുറിവുകൾ ഒന്നും തന്നെ ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ കൊലപാതകി കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വന്നത് എന്ന് തോന്നുന്നു അല്ലേ? ഓ, ദാറ്റ്സ് ഷോക്കിംഗ്. എന്താണ് അതിന്റെ പേര്? സോറി ഡോക്ടർ, വൺ മിനിറ്റ്, ഞാൻ ഒന്ന് എഴുതിയെടുത്തോട്ടെ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പത്തോളജി റിപ്പോർട്ടിൽ കാണും എന്നെനിക്കറിയാം. പക്ഷേ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് കാര്യങ്ങൾ നടത്തുക എന്ന് എന്റെ ഒരു സ്വഭാവമായി പോയില്ലേ ഡോക്ടർ? യു നോ മീ. പറഞ്ഞോളൂ. ഓക്കെ, സിക്കിൾ സെൽ ഡിസീസ്. പ്രേതത്തിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ആ ഡൗട്ട് തോന്നിയല്ലേ? ഫെർദർ ടെസ്റ്റിന് അയക്കുമോ? എന്താണ് ഇതിനുള്ള മെഡിക്കേഷൻ? എൻഡാറി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് വൈകില്ല അല്ലേ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഡോക്ടർ. മായ
സർ,
നമ്മുടെ രാജയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടറിന് ഒരു ഡൗട്ട്. ഷി ഹാസ് ഗോട്ട് സം ജെനറ്റിക് ഡിസീസ് കോൾഡ് സിക്കിൾ സെൽ ഡിസീസ്. ഇറ്റ്സ് എ ബ്ലഡ് കണ്ടീഷൻ. ഫെർദർ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, റിസൾട്ട് വരാൻ വൈകും. അതിന്റെ മരുന്ന് എൻഡാറി.
എൻഡാറി, എൻഡാറി, എൻഡാറി. യെസ്, സീൻ എക്സാമിൻ ചെയ്തപ്പോൾ അങ്ങനെ പേരുള്ള ഒരു ബോട്ടിൽ കിട്ടിയിരുന്നു സർ. അതും ആ ഫയലിലുണ്ട്.
നൈസ്. രാജയുടെ ഫാമിലിയെ പറ്റി എനി ഇൻഫർമേഷൻ?
അൺഫോർച്ചുനേറ്റ്ലി നത്തിങ് യെറ്റ് സർ. സോമന് ഒരു ഐഡിയയും ഇല്ല. രാജിക്ക് വിസിറ്റേഴ്സ് ആരും വന്ന് കണ്ടതായി അയാൾ ഓർക്കുന്നില്ല. അവൾ പൊതുവെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് പേഴ്സൺ ആയിരുന്നു എന്നാണ് സോമൻ പറയുന്നത്. സോ അയാൾക്ക് അവളെപ്പറ്റി കൂടുതൽ ഒന്നും അറിയില്ല. എന്തായാലും ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് മൈറ്റ് ടേക്ക് എ വൈൽ.
എനിവേ, ഹലോ, ഹനീഫ് സ്പീക്കിംഗ്. ആര്? മായയോ? ഉണ്ട്, കൊടുക്കാം. മായ, ദിസ് ഈസ് ഫോർ യു.
എനിക്കോ? ഹലോ, മായ സ്പീക്കിംഗ്. ഓ ഹായ് പ്രതാപ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹാ, വൗ, വെൽ ഡൺ. വാട്ട്, റിയലി? എനിവേ, താങ്ക് യു പ്രതാപ്, താങ്ക് യു സോ മച്ച്. സർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ സ്കെച്ചിലെ സ്ത്രീയെ ലൊക്കേറ്റ് ചെയ്തു.
എക്സലന്റ് വർക്ക്.
യെസ്, ബട്ട് സർ, ഒരു ഇഷ്യൂ ഉണ്ട്.
എന്ത്? എന്ത് ഇഷ്യൂ?
വിളിച്ചത് ചിരട് സ്റ്റേഷനിലെ SI പ്രതാപാണ്. എന്റെ ബാച്ച്മേറ്റ് ആണ് പ്രതാപ്. ഞാൻ സ്കെച്ചസ് അയാൾക്കും അയച്ചിരുന്നു. അയാളുടെ ഭാര്യ JK ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സാണ്. അവരാണ് ആ സ്കെച്ചിലെ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്തത്. ആ സ്ത്രീ കഴിഞ്ഞ 5 മാസമായി ആ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ അഡ്മിറ്റ് ആണ് സർ.
Unbelievable.
I know, it's shocking. I am sorry, sir.
Come on. How this can even be possible?
Yeah, I know, sir.
Hey, come on. It's okay. It's an interesting twist, huh? I like it. Parachone, ande oru kaligale. Maya, let's go to the hospital.
Ippolo hospital vilichu visiting permission edukkande. Alla patient comailalle.
Dear colleague, nammal ee ittirikkunna vastrathinte peraanu uniform. Adhikarathinte uniform. Aa nammal nirubichal case telikkan edhu paadalathilum keraam. So come on.
Yes. Sure, sir.
മായ, എന്തായിരുന്നു ഇവരുടെ പേര്?
വീണ നമ്പ്യാർ, അഞ്ച് മാസമായി ഈ കിടപ്പാണ്.
വീണ നമ്പിയാർ. പായ, ആ വാതിൽ ഒന്നടയ്ക്ക്. വീണ, മിസ്സസ് വീണ നമ്പിയാർ. വീണ
സർ, എന്താ ഇത്? ഇതൊരു ഹോസ്പിറ്റലാണ്.
പേടിക്കണ്ട മായ, ഉറക്കെ വിളിച്ചാൽ ഞെട്ടി എഴുന്നേക്കുമോ എന്ന് നോക്കിയതാ. വെറുതെ ഒരു ട്രൈ. മരുന്നും മന്ത്രവാദവും ഒന്നും ഏശാത്ത ഈ അവസ്ഥയിൽ ഒരു സൂത്രപ്പണി നോക്കിയതാ. ചിലപ്പോ ഏറ്റാലോ.
ഒരാൾ കോമയിലാണോ എന്നറിയാൻ ഇങ്ങനെ അലറി തൊണ്ട കളയണ്ട സർ.
പിന്നെ മായയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
ഇങ്ങനെ ആളുടെ കൈ പൊക്കി മുഖത്തിനു നേരെ മുകളിൽ പിടിച്ച് കൈവിടുക. ശരിക്കും കോമയിലാണെങ്കിൽ ആ കൈ ആളുടെ മുഖത്തു തന്നെ വീഴും. അല്ലെങ്കിൽ
അല്ലെങ്കിൽ
അല്ലെങ്കിൽ അയാൾ മുഖം മാറ്റും.
അതെ, വീണയ്ക്ക് എന്താണ് സംഭവിച്ചത്?
5 മാസം മുമ്പ് പ്രണയനൈരാശ്യം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഓവർഡോസായി ഈ സ്റ്റേജിലായി.
കഷ്ടം. എന്തിനാണ് വീണ ഒരു പ്രണയത്തിന് വേണ്ടി സ്വന്തം ലൈഫ് കളയുന്നത്?
അതാണ് സർ ഈ പ്രണയത്തിന്റെ ഒരു ശക്തി. അതിന് ബന്ധമെന്നോ സ്വന്തമെന്നോ ഒന്നുമില്ല. കണ്ണും മൂക്കും ഇല്ലാത്തൊരു വികാരം.
ഓഹോ, മായയ്ക്ക് പ്രണയബന്ധത്തെ കുറിച്ച് നല്ല അറിവാണല്ലോ. എന്താ, വല്ല ബന്ധത്തിലും? മായ, ആ ടേബിളിൽ ഇരിക്കുന്ന ബുക്ക് കണ്ടോ? അതിങ്ങെടുത്തേ.
ഇതാ സർ ബുക്ക്.
നമ്മുടെ 30-ാം പിറന്നാളിന് നിനക്കുള്ള എന്റെ സമ്മാനം.
സോറി സർ.
അല്ല, ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജിൽ എഴുതിയത് ഞാനൊന്ന് വായിച്ചതാണ്. നമ്മുടെ 30-ാം പിറന്നാളിന് നിനക്കുള്ള എന്റെ സമ്മാനം. നമ്മുടെ 30-ാം പിറന്നാളിന് നമ്മുടെ. മായ, ദാറ്റ് മീൻസ് ഈ പുസ്തകം കൊടുത്ത ആളും ഈ വീണയും ഒരേ ദിവസം ജനിച്ചവരായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മുടെ എന്നെഴുതിയിരിക്കുന്നത്. മേബി വീണയ്ക്കൊരു ട്വിൻ സിസ്റ്ററോ ബ്രദറോ ഉണ്ടെങ്കിലോ.
വാവ്, പിന്നെയും ട്വിസ്റ്റ്.
I told you, I am liking this. Aya, veeniyude complete details um edukkanam.
Enda idu? Aara ningal? Enda ivide oru shabdam? You can't be here without my permission. She is my patient.
Dr. Alex John. Endu cheyan doctor? Police ay poyile. ചില നേരത്ത് ഞാൻ ആരുടെയും പെർമിഷന് വേണ്ടി കാത്തിരിക്കില്ല. എന്തായാലും ഡോക്ടറെ കണ്ടത് നന്നായി. ഞാൻ ഇനിയും വരും, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പക്ഷെ ഇപ്പോ സമയമില്ല, വേറെ ഒരാളെ തപ്പിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ഡോക്ടർ, ഞാൻ ഈ ബുക്ക് എടുക്കുന്നു. വിത്ത് യുവർ പെർമിഷൻ. താങ്ക് യു. നമ്പ്യാർ എസ്റ്റേറ്റ്. ശതകോടീശ്വരനായ ലേറ്റ് മിസ്റ്റർ ദിനേശ് നമ്പ്യാരുടെ സാമ്രാജ്യം. ഇപ്പോൾ അവകാശികൾ മിസ് ബീന നമ്പ്യാരും പിന്നെ കോമ സ്റ്റേജിൽ കിടക്കുന്ന വീണ നമ്പ്യാരും. ബീന നമ്പ്യാർ, വീണ നമ്പ്യാരുടെ ഇരട്ട സഹോദരി. ഇപ്പോൾ ഈ സ്വത്തിന്റെ ഒക്കെ ഏക അവകാശി. പടച്ചോനെ അന്റെ ഒരു കളികളെ. മായ, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. എന്ത് തോന്നുന്നു?
എക്സൈറ്റഡ്, വെരി എക്സൈറ്റഡ്.
എക്സലന്റ്. വരൂ, ലെറ്റ്സ് ഗോ ഇൻ ആൻഡ് ടോക്ക് ടു ബീന. നമ്മളെ കാണുമ്പോൾ അവൾ ഞെട്ടുന്നത് കാണാം.
Yes, come in. തുറന്നിരിക്കുകയാണ്.
ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. ആരാ?
ഞാൻ DYSP ഹനീഫ് റാവത്ത്. ഇത് SI മായാവർമ്മ.
എന്താ വിശേഷിച്ച്?
ഞങ്ങൾ മിസ് ബീന നമ്പ്യാരെ കാണാൻ വന്നതാണ്. ഒന്ന് വിളിക്കുമോ?
പറഞ്ഞോളൂ. ഞാനാണ് ബീന.
വീണ്ടും ട്വിസ്റ്റ്. ഇപ്പൊ അറിഞ്ഞിട്ടേ.
എന്താ പറഞ്ഞ്?
അല്ല, നിങ്ങൾ മുടി എന്നാണ് ക്രോപ്പ് ചെയ്തത്?
വാട്ട്?
പിന്നെ പുതിയ കോൺടാക്ട് ലെൻസും വെച്ചിട്ടുണ്ടല്ലോ.
നിങ്ങൾ എന്താണ് പറയുന്നത്?
അല്ല, നേരത്തെ ഞാൻ കണ്ടപ്പോൾ നല്ല നീളൻ മുടിയും പൂച്ചക്കണ്ണും ഉണ്ടായിരുന്നല്ലോ.
എന്നെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്നോ? ഐ ഡോണ്ട് തിങ്ക് സോ.
ഉണ്ട്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് നീളൻ മുടിയും പൂച്ചക്കണ്ണുമായിരുന്നു. എന്തായാലും ഇത് വല്ലാത്തൊരു ഡിഫറന്റ് ലുക്കായി പോയി.
ഓ, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. നിങ്ങൾ ഒരു പക്ഷെ കണ്ടത് എന്റെ സഹോദരി വീണയായിരിക്കും. പക്ഷേ അവൾ കഴിഞ്ഞ 5 മാസമായി ഹോസ്പിറ്റലിലാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ അവരെ കാണും?
സോ സോറി ടു ഹിയർ ദാറ്റ്. എന്ത് പറ്റി വീണയ്ക്ക്?
ഹാ, പറയാം. നിങ്ങൾ ഇരിക്ക്, കുടിക്കാൻ.
എനിത്തിങ് വിൽ ഡു. താങ്ക് യു.
ജാനു, 2 ലൈം ജ്യൂസ്. ആട്ടെ, നിങ്ങൾ എന്താ ഇവിടെ?
പറയാം മിസ് ബീന, ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് വന്നത്. പക്ഷേ കൂടുതൽ വിവരം അറിയുന്നതിന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. ഐ ഹോപ്പ് യു കൻ അണ്ടർസ്റ്റാൻഡ്.
കോസ് ഐ കാൻ. പിന്നെ ജസ്റ്റ് കോൾ മീ ബീന.
ഞങ്ങൾക്ക് ബീനയെക്കുറിച്ചും വീണയെക്കുറിച്ചും എല്ലാം അറിഞ്ഞാ കൊള്ളാമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ
പറയാം. പുറത്തുനിന്ന് കാണുന്ന പകിട്ടൊന്നും ഉള്ളിലില്ല. പറയുമ്പോ സമ്പന്നനായ ദിനേശ് നമ്പ്യാരുടെ കുടുംബം. പക്ഷെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യത്തിൽ ദരിദ്രം. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പറന്നു നടന്നിരുന്ന നമ്പ്യാർക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഒരു നേരമ്പോക്ക് മാത്രമായിരുന്നു. 5-ാം വയസ്സിൽ എന്നെയും വീണയും തനിച്ചാക്കി അമ്മ പോയി. സർവൻസിനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വീണ്ടും തിരക്കിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ എനിക്ക് വീണയും വീണയ്ക്ക് ഞാനും മാത്രമായി. ആ എന്നെയാണ് തനിച്ചാക്കി പോകാൻ അവൾ നോക്കിയത്.
സോറി ബീന.
ടേക്ക് ഇറ്റ് ഈസി ബീന. ദേ, ഈ വെള്ളം കുടിക്കൂ. At least she's still alive. We still have hope.
Hope. Hope. Yes, hope. കുട്ടിക്കാലം മുതൽ ആ ഹോപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നെയും വീണയും സ്നേഹിക്കാൻ അച്ഛൻ ഓടി വരുമെന്ന ഹോപ്പ്. എന്റെ ദുഃഖത്തിലും സ്നേഹത്തിലും എന്നും എന്റെ കൂടെ വീണ ഉണ്ടാവും എന്നുള്ള ഹോപ്പ്. ഇപ്പോൾ അവൾ എന്റെ അടുത്തേക്ക് വരുമെന്ന ഹോപ്പ്. But now I'm losing all hopes. Sorry guys. ഓരോന്നും ഓർത്തുകൊണ്ട് ഞാൻ ഇമോഷണൽ ആയിപ്പോയി. നിങ്ങൾ ജ്യൂസ് കുടിക്കൂ.
It's okay, Bina. It's okay. Please continue.
യെസ്, പറയാം. ബിസിനസ്സും യാത്രകളുമായി പോയ അച്ഛൻ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നത് ഏതാനും വർഷം മുൻപാണ്. ഒന്ന് സ്നേഹിച്ചു തുടങ്ങും മുമ്പ് അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. അസുഖബാധിതനായിട്ടാണ് അച്ഛൻ തിരിച്ചു വന്നത്. ആ അവസ്ഥയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന് തോന്നിയപ്പോൾ തിരിച്ചു വന്നതാവും. അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കണമെന്ന് അപ്പോഴായിരിക്കും തോന്നിയത്. അച്ഛൻ പോയതിനു ശേഷം ബിസിനസിന്റെ ചുമതല ഞങ്ങൾക്കായി. വീണയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പതിയെ പതിയെ എല്ലാ ചുമതലകളും എന്റെ തലയ്ക്കായി. എനിക്കതിലൊരു പരിഭവമില്ലായിരുന്നു. എന്നും അവൾ എന്റെ അടുക്കലുണ്ടാവും എന്നൊരാശ്വാസമായിരുന്നു.
പിന്നെ വീണയ്ക്ക് എന്തു പറ്റി? അവരെന്തിനാണ് ഇങ്ങനെ?
അവൾക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ ഏതോ ഒരാളുമായി. ഞാനിതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു. അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അച്ഛൻ മരിച്ച നാളുകൾ മുതൽ അവൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പതിയെ പോകുന്നതായി എനിക്ക് തോന്നിയിരുന്നു. അതിന്റെ കൂടെ ഈ സംഭവം കൂടെ ആയപ്പോൾ അവൾ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു. എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാവും, അല്ലെങ്കിൽ അവൾ ഇത്രമാത്രം കഴിക്കില്ലായിരുന്നല്ലോ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവൾ കോമ സ്റ്റേജിലേക്ക് വീണുപോയി.
ആരുമായിട്ടായിരുന്നു വീണയുടെ അഫയർ?
അറിയില്ല, അതൊന്നും അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, പക്ഷേ
ഓക്കെ ഓക്കെ. താങ്ക് യു ബീന, വൺസ് അഗൈൻ അപ്പോളജീസ് ഫോർ ടേക്കിംഗ് യു ത്രൂ ദിസ്. ആവശ്യമായതുകൊണ്ട് മാത്രമാണ്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. മായ, വരൂ, നമുക്ക് ഇറങ്ങാം.
ഓക്കെ സർ.
നോ വറീസ് മിസ്റ്റർ ഹനീഫ് റാവത്തർ, ഹാപ്പി ടു ഹെൽപ് എനി ടൈം.
ജസ്റ്റ് കോൾ മീ ഹനീഫ്. ബീന, വൺ മോർ തിങ്.
യെസ്, ഷുവർ.
നിങ്ങളുടെ അച്ഛന് എന്തസുഖമായിരുന്നു എന്നാണ് പറഞ്ഞത്?
എന്തോ സിക്കിൾ സെൽ ഡിസീസ് എന്നോ മറ്റോ ആയിരുന്നു അതിന്റെ പേര്. ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു. എന്താ ഹനീഫ് ചോദിക്കാൻ കാരണം?
വെറുതെ ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ശരി, താങ്ക് യു. സിക്കിൾ സെൽ ഡിസീസ്, ഭഗവാൻ തേരി മായ.
യെസ്, സിക്കിൾ സെൽ ഡിസീസ്, അത് തന്നെയല്ലേ രാജിക്കും?
എക്സാക്ട്ലി. ഇപ്പോ എക്സൈറ്റഡ് ആയോ?
ഐ ഡിഡ്ന്റ് ക്വൈറ്റ് ഗെറ്റ് ഇറ്റ്.
കം ഓൺ മായ, sickle cell disease is a genetic disease. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ജനിതക രോഗം. ഇപ്പൊ മനസ്സിലായോ?
ഓ, അപ്പോ നമ്പിയാരും രാജിയും തമ്മിൽ.
This case is getting more interesting. I am liking it. പച്ചവനെ, അടേ ഓരോ കളികളെ. DYSP Hanif speaking. Sir. ഇല്ല സർ, ഞാൻ ആ മർഡർ കേസിന്റെ ഫയൽ ഒന്ന് നോക്കുകയായിരുന്നു. പറയൂ സർ. വാട്ട്? റിയലി? ചിത്രപുരം സ്റ്റേഷൻ പരിധിയിലോ? ഷുവർ സർ, താങ്ക് യു ഫോർ ഇൻഫോമിംഗ് മീ. ആ ഫയലും കൂടെ എനിക്ക് പാസ് ചെയ്യാൻ ഏർപ്പാടാക്കുക സർ. ഞാൻ ഒന്ന് നോക്കട്ടെ. Please come to my office.
Sure, sir. എന്താണ്? ഇനിയും വല്ല ട്വിസ്റ്റും ഉണ്ടായോ?
Yes, ഒരു വല്ലാത്തൊരു ട്വിസ്റ്റ്. വേഗം വരൂ.
May I come in, sir?
വരൂ മായ. ഇരിക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 25 kilometers ദൂരെ ചിത്രപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഒരു ഫ്ളാറ്റിൽ സ്മൃതി എന്നൊരു കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്നലെ രാത്രി.
അത് നമ്മുടെ സ്റ്റേഷൻ അതിർത്തിക്ക് പുറത്താണല്ലോ.
കമ്മീഷണർ വിളിച്ചിരുന്നു. മരിച്ചത് ഒരു പെൺകുട്ടിയാണ്, ഏകദേശം 25 years പ്രായം. ആൾതാമസം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വിറ്റ്നസ്സുകളില്ല.
അതുകൊണ്ട് നമ്മൾ എന്തിനു വറിയാകണം സർ?
പറയാമായ, നമ്മൾ വറി ആകേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കമ്മീഷണർ എന്നെ വിളിച്ച് ഈ വിവരം അറിയിച്ചത്. മരിച്ച കുട്ടിയുടെ പേര് സ്മൃതി. ഒരു ഗ്രഫീറ്റി ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറുമാണ്. രാത്രിയിൽ റെയിൽവേ ബ്രിഡ്ജിന്റെ അടിയിൽ ടാഗ് ചെയ്യാൻ പോയപ്പോഴാണ് കൊലപാതകം നടന്നത്. രാവിലെ ആയിട്ടും കാണാത്തതുകൊണ്ട് ഒരു സുഹൃത്ത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവളുടെ മൃതദേഹം കണ്ടത്. പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഇനിയാണ് നമ്മളെ വറിയാക്കുന്ന കാര്യങ്ങൾ. മരിച്ച സ്മൃതിക്കും രാജിയെപ്പോലെ ബന്ധുക്കൾ ആരും തന്നെ ഇല്ലായിരുന്നു. സംഭവ സ്ഥലത്ത് പിടിവലി നടന്നതിന്റെയോ മോഷണം നടന്നതിന്റെയോ ഒരു ലക്ഷണവുമില്ല. സ്മൃതിയുടെ ബാഗ് അവിടുന്ന് തന്നെ പോലീസിന് കിട്ടി. മരണകാരണം 9mm ബുള്ളറ്റ് ഷോട്ട്, അതും തിരുനെറ്റിക്ക് തന്നെ. തീർന്നെല്ലാമായ ഈ നമ്പർ കണ്ടോ? ഇതൊരു കാറിന്റെ നമ്പർ പ്ലേറ്റ് നമ്പറാണ്. കമ്മീഷണർ തന്നതാണ്. സ്മൃതിയുടെ ബാഗിൽ നിന്നും കുറച്ച് ഫോട്ടോസ് പോലീസ് കണ്ടെടുത്തു. അതിലൊരു കാറിന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. എന്തോ അടുത്ത കാലത്ത് ആ കാറ് അവളെ ഫോളോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തിനാണ് അവൾ ആ കാറിന്റെ ഒരുപാട് ഫോട്ടോസ് എടുക്കണം? മായ, ഈ നമ്പർ ഒന്ന് ട്രാൻസ്പോർട്ട് ഓഫീസിൽ ചെക്ക് ചെയ്യണം. ഓണറിന്റെ ഡീറ്റെയിൽസും പൊക്കണം. എനിക്കിനി ഒരു കാര്യം കൂടി അറിയണം. One moment, please. ഹലോ ഡോക്ടർ, ഇത് DYSP ഹനീഫാണ്. ഡു യു ഹാവ് എ മൊമെന്റ്? താങ്ക് യു. എനിക്ക് ഇന്നലെ ചിത്രപുരത്ത് നടന്ന കൊലപാതകത്തെ കുറിച്ച് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. റിയലി? അപ്പൊ എന്റെ സംശയം വെറുതെ ആയില്ല. ഓക്കെ ഡോക്ടർ, ഞാൻ പിന്നെ വിളിക്കാം.
എന്താണ് സർ, എന്താണ് പാത്തോളജിസ്റ്റ് പറഞ്ഞത്?
ഞാൻ വിചാരിച്ചത് ശരിയാണ് മായ. ഡോക്ടർ എന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സ്മൃതിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർക്ക് അതേ സംശയം. സിക്കിൾ സെൽ ഡിസീസ്.
വാട്ട്?
യെസ്, കമിങ്.
ഓർമ്മയുണ്ടോ സൈമൺ എന്നെ?
വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹനീഫ് സാറോ? വരൂ സർ, ഇരിക്കൂ.
സൈമൺ, ഇതെന്റെ കൊളീഗ് SI മായ.
ഹലോ മാഡം, വരൂ, ഇരിക്കൂ.
ഹലോ
മായ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സൈമൺ പീറ്റർ, എന്റെ പഴയ കൊളീഗ്. ഞങ്ങൾ പെരുവണാപുരം സ്റ്റേഷനിൽ 4-5 കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു. ഇയാളിപ്പോ നഗരത്തിലെ പ്രമുഖർക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന നമ്പർ 1 പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ.
അയ്യോ, കളിയാക്കല്ലേ ഹനീഫ് സാറേ, ജീവിച്ചു പൊക്കോട്ടെ.
പറയൂ സൈമൺ, എങ്ങനെ പോകുന്നു തന്റെ ചാരപ്പണിയൊക്കെ?
സാറിനോട് ഞാൻ എന്നാ പറയാനാ, ഡിപ്പാർട്ട്മെന്റിലെ ഷെർലക് ഹോംസ് അല്ലേ. എന്റെ ഓഫീസും ഈ വമ്പൻ സെറ്റപ്പും കണ്ടാ തന്നെ സാറിന് മനസ്സിലാകുമല്ലോ.
എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സൈമ.
അല്ല സാറിപ്പോ ഇവിടെ?
തന്റെ വിലപ്പെട്ട സമയം കളയുന്നില്ല. നേരെ കാര്യത്തിലോട്ട് വരാം. സ്മൃതിയെ തനിക്കെങ്ങനെ അറിയാം?
സ്മൃതിയോ? അതാരാ?
മിസ്റ്റർ സൈമൺ, എന്തിനാ വെറുതെ സമയം കളയുന്നേ? സത്യം പറഞ്ഞോളൂ, ഞങ്ങൾ വേഗം പോയിക്കോളാം.
വേണ്ടമായ സൈമൺ പറഞ്ഞോളും, ഇയാൾക്കെന്നെ ശരിക്കും അറിയാം അല്ലേ സൈമ?
അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാ സാർ? പിന്നെ ഞാൻ സാറിന്റെ പഴയ സബോർഡിനേറ്റ് അല്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ നഗരത്തിലെ പല പ്രമുഖരുടെയും സുഹൃത്താണ്.
കഷ്ടം. തനിക്കെന്നെ അറിയാമെന്ന് ഞാൻ മായോട് പറഞ്ഞത് വെറുതെയായി പോയല്ലോ. താൻ എന്നെ മറന്നു. എടാ സൈമ, നീ ബൂട്ട് കണ്ടോ? ഇതിന്റെ അടിയിൽ ഞെരങ്ങാത്ത ഒരു പ്രമുഖനുമല്ല ഈ പട്ടണത്തിൽ. ഇന്നെയാണോ നീ? അതുകൊണ്ട് മായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. നീ പിന്നെ വെളിച്ചം കാണില്ല സൈമ.
ചുമ്മാ പേടിപ്പിക്കല്ലേ സാറേ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് പറയാൻ എനിക്കാരെയും പേടിയില്ല.
മിസ്റ്റർ സൈമൺ, ഈ ഫോട്ടോ കണ്ടോ? KGF 100 നീല ഫിയറ്റ് കാർ തന്റെ അല്ലേ?
ആണ്. അതുകൊണ്ട് എനിക്കൊരു ഫിയറ്റ് മാത്രമല്ല, വേറെ പല കാറുകളുമുണ്ട്.
സൈമ, അധികം നാവാടണ്ട, ഉത്തരം മാത്രം പറയ. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്.
ചുമ്മാ പോ സാറേ. അയ്യോ, ഞാൻ പറയാം സർ, അതെന്റെ കാറാണ്.
ഇനി പറഞ്ഞോ, തനിക്ക് എങ്ങനെ സ്മൃതിയെ അറിയാം?
അത്
വേഗം പറഞ്ഞോളൂ. ഞങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാണ് തന്റെ ആരോഗ്യത്തിന് നല്ലത്.
അത് എന്റെ ഒരു ക്ലയന്റ് ഫോളോ ചെയ്യാൻ ഏൽപ്പിച്ചതാണ്. ആ സ്മൃതിയുടെ വെയറബൗട്ട്സും മൊമെന്റ്സും മാത്രം എടുത്തുകൊടുത്താ മതി എന്ന് പറഞ്ഞിരുന്നു. നല്ല കാശും ഓഫർ ചെയ്തിരുന്നു.
എന്നിട്ട് സൈമ, നീ എവിടം വരെ ഫോളോ ചെയ്തു ഈ കുട്ടിയെ?
അത് കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞാൻ ഫോളോ ചെയ്തുള്ളൂ സാറേ. അത് കഴിഞ്ഞ് എനിക്ക് അർജന്റായിട്ട് വേറൊരു ജോബ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം ക്ലയൻസിന് പാസ് ചെയ്തു, എന്റെ പേയ്മെന്റും കംപ്ലീറ്റ് ആയി തന്നു. എനിക്ക് വേറെ ഒന്നും അറിയില്ല.
നീ കാരണം ഈ കുട്ടി ഇന്നലെ രാത്രി വെടിയേറ്റ് മരിച്ചു. നീയാണ് അവളെ കൊന്നത് അല്ലേ? സത്യം പറഞ്ഞോണം.
അയ്യോ, ഞാനോ? അല്ല, ഞാനല്ല. എനിക്കറിയില്ല. ഞായറാഴ്ചക്ക് ശേഷം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടേയില്ല.
സൈമ, നീ പെട്ടു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടുത്തു. അതുകൊണ്ട് വേഗം പറഞ്ഞോ, ആരാ നിന്റെ ആ ക്ലയന്റ്?
അയ്യോ സാറേ, അത് മാത്രം ചോദിക്കല്ലേ, അത് കോൺഫിഡൻഷ്യലാണ്. അത് പറഞ്ഞാൽ എന്റെ ബിസിനസ്സിനെ അത് ബാധിക്കും. എന്നെ കൊന്നാലും ഞാനത് പറയില്ല.
അവന്റെ ഒരു ബിസിനസ്. സൈമൺ, താനിങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ രാത്രി താൻ എവിടെയായിരുന്നു?
അതെനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു.
എന്താ ഈ മുറിക്കുള്ളിൽ ഒരു മണം? ഞങ്ങൾ ഈ മുറിയിൽ കയറിയപ്പോഴേ എനിക്കത് കിട്ടി. എന്തിന്റെ മണമാണെന്ന് മനസ്സിലാകുകയും ചെയ്തു.
എന്ത് മണം?
നല്ല കഞ്ചാവിന്റെ മണം. ആ പാർട്ടിയിൽ നിന്നും കൊണ്ടുവന്നതാവും അല്ലേ?
അത് പിന്നെ
ആ ക്ലയന്റിന്റെ പേര് മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ ആ കഞ്ചാവ് ഞാൻ ഈ ഓഫീസിൽ നിന്നും തപ്പിയെടുക്കും. കഞ്ചാവ് കയ്യിൽ വെച്ചതിന് നിന്നെ തൂക്കി അകത്താക്കുകയും ചെയ്യും. പിന്നെ നീ ഊഹിച്ചോ നിന്റെ ബിസിനസിന്റെ ഒരു ഗതി.
എന്താ മായ, തപ്പണോ അതോ സൈമൺ സാർ പേര് പറയുമോ?
ഹേ, വേണ്ടി വരില്ല സർ. സൈമൺ സാർ അത് ഇപ്പൊ തരും. ആ പേര് അല്ലേ സൈമൺ?
ബീന, ബീന നമ്പ്യാർ, അതാണ് അവരുടെ പേര്.
ഇന്ററസ്റ്റിംഗ്, വെരി ഇന്ററസ്റ്റിംഗ്. മായ, പുറത്തു നിൽക്കുന്ന പോലീസുകാരോട് ഇവന് തൂക്കി അകത്തരാൻ പറ. ഇവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും എടുക്കണം. പിന്നെ ആ കാറും സീസ് ചെയ്യാൻ പറയണം. അവന്റെ ഒരു ദൈവ സഹായം പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് ഏജൻസി.
എന്തൊരു അടിയാണ് സർ അവന്റെ ചെവിക്കല്ലിന് കൊടുത്തത്?
ഞാനത് പണ്ടേ ഊങ്ങി വെച്ചതാ, ഇപ്പോഴാ ഒന്ന് കൊടുക്കാൻ പറ്റിയത്. കള്ളപ്പന്നി.
സർ, ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ?
ഇനിയല്ലേ പ്ലാൻ.
ഗുഡ് മോർണിംഗ് സർ.
ഗുഡ് മോർണിംഗ്
സർ. ബീന നമ്പ്യാർ വന്നിട്ടുണ്ട്.
വരാൻ പറയൂ.
ഗുഡ് മോർണിംഗ് ഹനീഫ്.
ഹായ് ബീന, വരൂ ഇരിക്കേ. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ?
ആക്ച്വലി ഇല്ല.
ഓഹോ, ഓക്കെ. ഇഫ് യു വാണ്ട് ടു പ്ലേ ദ ബോൾ ഹാർഡ്, വെൽ ഐ എം കീൻ ടു. ടെൽ മീ, വൈ ഡിഡ് യു, എന്തിനാണ് പാവം രാജയും സ്മൃതിയെയും നിങ്ങൾ കൊന്നു കളഞ്ഞത്?
വാട്ട് ആർ യു സെയിങ് മിസ്റ്റർ ഹനീഫ്? ആരാണ് ഈ സ്മൃതിയും രാജയും ഒക്കെ?
മായ, കൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ടു ഹർ തറലി.
മിസ് ബീന, ഈ ഫോട്ടോ കണ്ടോ? ഇതിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് രാജി. ഏകദേശം 20 വയസ്സ് മാത്രമായിരുന്നു അവളുടെ പ്രായം. ഓൾമോസ്റ്റ് ഒരാഴ്ച മുൻപ് അവൾ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടു, അതും നെറ്റിയിൽ വെടിയേറ്റ്. ഒരേ ഒരു ബുള്ളറ്റ്. ദേ ഈ ഫോട്ടോ കണ്ടോ? ഇതിൽ കാണുന്ന കുട്ടിയാണ് സ്മൃതി. ഏകദേശം 25 വയസ്സ് പ്രായം. 2 ദിവസം മുമ്പ് ഇവളും കൊല്ലപ്പെട്ടു, അതും നെറ്റിയിൽ വെടിയേറ്റ്. ഒരേ ഒരു ബുള്ളറ്റ്. ഞങ്ങളുടെ ഇതുവരെയുള്ള അറിവിൽ ഈ 2 പെൺകുട്ടികളും അനാഥരാണ്. അച്ഛൻ ആരാണെന്നറിയില്ല. 2 പേരുടെയും അമ്മമാർ ചെറുപ്പത്തിലേ മരിച്ചു. സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ.
ബീന, നിങ്ങളുടെ അച്ഛന്റെ അസുഖത്തിന്റെ പേര് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്?
സിക്കിൾ സെൽ ഡിസീസ്.
യെസ്, സിക്കിൾ സെൽ ഡിസീസ്. പ്രഥമ ദൃഷ്ടിയാൽ ഈ 2 പെൺകുട്ടികൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രേതങ്ങളുടെ പ്രിലിമിനറി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 പേർക്കും ഈ അസുഖമുള്ളതായി സംശയം പറഞ്ഞു. ജനിതകമായി മാത്രം കിട്ടുന്ന ഈ അപൂർവ രോഗം നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു എന്ന് നിങ്ങളും പറയുന്നു. ഫൈനൽ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടും അത് കഴിഞ്ഞൊരു DNA ടെസ്റ്റും മതി രാജിയും സ്മൃതിയും നിങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ.
മിസ് ബീന, ഒരു കാര്യം പറയാൻ മറന്നു. ആ പ്രൈവറ്റ് ഡിറ്റക്ടീവ് സൈമൺ പീറ്റർ ഉണ്ടല്ലോ, അയാൾ ഇന്നലെ മുതൽ എന്റെ കസ്റ്റഡിയിലാണ്.
അച്ഛന്റെ സ്വത്തുക്കൾ ഭാഗം വെക്കാതിരിക്കാൻ കൊന്നുകളഞ്ഞല്ലോ ഈ 2 പാവം കുട്ടികളെയും. കഷ്ടം.
അയ്യോ, എന്റെ കുഞ്ഞനീത്തിമാരെ, നിങ്ങളും എന്നെ തനിച്ചാക്കി പോയോ? ആരാ ആരാ നിങ്ങളോട് ഇത് ചെയ്തത്? ഈ ലോകത്ത് നിങ്ങൾ കൂടെ എനിക്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് അന്നു മുതൽ നിങ്ങളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒന്ന് കാണുന്നതിന് മുമ്പ്, ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളും എന്നെ ഒറ്റയ്ക്കാക്കി പോയി.
നിർത്തൂ ബീന, നിങ്ങളുടെ ഈ നാടകം. ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ നിങ്ങളുടെ വീടല്ല.
സത്യമായും സത്യമായും ഞാനല്ല എന്റെ അനിയത്തിമാരെ കൊല്ലിച്ചത്. നിങ്ങൾ വിശ്വസിക്കണം, ഒരിറ്റ സ്നേഹം കൊതിച്ച എനിക്ക് പുതിയ 2 അനിയത്തിമാരെ കൂടി കിട്ടിയതിന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകില്ല.
പിന്നെ എന്തിനാണ് നിങ്ങൾ സൈമൺ പീറ്റർ എന്നൊരുത്തനെ ആ പാവങ്ങളുടെ പുറകെ വിട്ടത്? എന്തിനാണ് നിങ്ങൾ ആ പാവങ്ങളെ കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തക്കം കിട്ടുമ്പോ കൊല്ലാൻ, അല്ലെങ്കിൽ പറ.
അയ്യോ അല്ല, ഞാനല്ല, അത് വീണയുടെ ഐഡിയ ആയിരുന്നു. അവൾക്കായിരുന്നു അത് ചെയ്യണമെന്ന് നിർബന്ധം. കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് പുതിയ അവകാശികൾ വരുമ്പോൾ അവർ അതിന് ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്നവരാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം, അല്ലാതെ കൊല്ലാനല്ല. ഞങ്ങളത് ചെയ്യില്ല. എന്റെ മക്കളെ മാപ്പ്, മാപ്പ്. ഈ ചേച്ചിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒളി വീണി, നീ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങിക്കിടക്കുകയാണ്. ഞാനാണല്ലോ ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. എന്റെ ഈശ്വര.
അവരെ അറസ്റ്റ് ചെയ്യട്ടെ സർ.
അറസ്റ്റ് ഇപ്പൊ വേണ്ട മായ.
പക്ഷേ സർ, അവർ.
യെസ് മായ, എനിക്കറിയാം, നന്നായി അറിയാം. പക്ഷെ എന്തോ എന്റെ മനസ്സ് പറയുന്നു സമയമായില്ല എന്ന്.
ഓക്കെ സർ, ഐ ട്രസ്റ്റ് യുവർ ഇൻട്യൂഷൻസ്. മിസ് ബീന, നിങ്ങൾക്ക് പോകാം.
താങ്ക് യു ഹനീഫ്, താങ്ക് യു മായ.
മിസ് ബീന, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്?
സോറി ഹനീഫ്.
അല്ല, ഇവിടെ നിന്നിറങ്ങി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ ഒരു താല്പര്യം.
നേരെ ജെ കെ ഹോസ്പിറ്റലിലേക്ക്, എന്റെ വീണയെ കാണാൻ. അവളല്ലാതെ ഇനി ഈ ലോകത്ത് വേറെ ആരുണ്ട്? എനിക്ക് എല്ലാം അവളോട് പറയണം. മയക്കത്തിലാണെങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഞങ്ങളുടെ അനിയത്തിമാരെ ലോകത്തെന്നില്ല എന്ന് അവളോട് തുറന്നു പറഞ്ഞു. പൊട്ടിക്കരയണം എനിക്ക്.
ഓക്കേ മിസ് ബീന, ഇനിയും വിളിപ്പിച്ചാൽ സ്റ്റേഷനിലേക്ക് വരണം.
സർ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്?
അൽഹംദുലില്ലാഹ്. മായ, ഇതുപോലൊരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് ഞാൻ മുമ്പ് അന്വേഷിച്ചിട്ടില്ല. ഒരേ രീതിയിൽ മരണപ്പെട്ട രണ്ട് പെൺകുട്ടികൾ, അവർക്ക് സിമിലർ ടൈപ്പ് ജനറ്റിക് ഡിസീസും അതേ ടൈപ്പ് ജനറ്റിക് ഡിസീസുള്ള മരിച്ചുപോയ കോടീശ്വരനായ ഒരാൾ, അയാൾക്ക് രണ്ട് പെൺമക്കൾ, അതിലൊരാൾ കഴിഞ്ഞ 5 മാസമായി ഒന്നിനും കഴിയാതെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ. ആ രണ്ട് കൊലപാതകവും നടത്താൻ വേണ്ട എല്ലാ മോട്ടീസും കേപ്പബിലിറ്റിയും ആൾസ്വാധീനം പണസ്വാധീനമുള്ള രണ്ടാമത്തെ മകൾ. എന്റെ മുൻപുള്ള വഴികൾ പതിയെ അടഞ്ഞു വരികയാണല്ലോ പണച്ചവനെ. മായ, ഞാൻ ഇന്ന് വരെ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ബി വിത്ത് മീ. ഇത് വിജയിച്ചാൽ 2 ദിവസത്തിനകത്ത് നമ്മൾ ആ കൊലപാതകിയെ പൊക്കും. ഇത് പരാജയപ്പെട്ടാൽ പിന്നെ ഈ ഹനീഫ് റാവത്തർ ഈ പോലീസ് യൂണിഫോമിൽ ഉണ്ടാവില്ല. പച്ചവനാണ് സത്യം.
മോളെ, നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞനിയത്തിമാർ നമ്മളെ തനിച്ചാക്കി പോയി മോളെ. ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്ക്. നീ കൂടെ എന്നെ തനിച്ചാക്കി പോകല്ലേ മോളെ. എനിക്ക് പിന്നെ ആരുമില്ല. ഡോക്ടർ അലക്സ്, പറയൂ, എന്റെ വീണ തിരിച്ചു വരില്ലേ? പറയൂ ഡോക്ടർ, ഈ ലോകത്ത് എനിക്കവൾ മാത്രമേ ഉള്ളൂ. എനിക്കവൾ നഷ്ടപ്പെടാൻ പാടില്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം.
കാം ഡൗൺ ബീന, എനിക്കറിയാം നിങ്ങൾ വീണയെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. മെഡിക്കൽ സയൻസിന് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാം. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ, എല്ലാം ശരിയാകും.
ബീന, ലയ, നിങ്ങളാണ് ആ പാവം പെൺകുട്ടികളെ കൊന്നത്. സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് ആ പാവങ്ങളെ കൊന്നു കളഞ്ഞത്. ഹൗ ബ്രൂട്ടൽ യു ആർ. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ഇപ്പോൾ എന്റെ കയ്യിൽ തെളിവുകൾ ഇല്ലായിരിക്കാം. പക്ഷേ ഇനി ഒരു കൊലപാതകം കൂടെ ചെയ്യാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല.
സാർ, എന്താണിത്? ഇതൊരു ഹോസ്പിറ്റലാണ്.
മിസ്റ്റർ ഹനീഫ്, ശാന്തനാകൂ. നിങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത്? ഷെയ്മ് ഓൺ യു.
സാർ, ഇവരാണ് ആ പാവങ്ങളെ കൊന്നത്. ഇവരെ ഞാൻ പൂട്ടും. എനിക്കൊരു അവസരം കൂടി തരൂ സാർ.
ഹനീഫ് സാർ, നിങ്ങൾ ഇപ്പോൾ പുറത്തു പോകണം. വീണ എന്റെ പേഷ്യന്റ് ആണ്. ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല.
ഒന്ന് പോടോ ഡോക്ടറെ. ഞാൻ വീണയോടല്ല, ഈ നിൽക്കുന്ന ബീനയോടാണ് പറയുന്നത്. നീ ചെവി നുള്ളിക്കോ ബീന. നിങ്ങളുടെ അച്ഛന് ആ മരിച്ചുപോയ 2 പെൺകുട്ടികൾ മാത്രമല്ല, ജാരസന്ധതികളായിട്ടുള്ളത്. ഒരാൾ കൂടെയുണ്ട്, നിഷ. അവളുടെ അഡ്രസ്: ഫ്ലാറ്റ് നമ്പർ 2, കാരക്ക സ്ട്രീറ്റ്, കൈപ്പൻ താലൂക്ക്. ഇന്ന് മുതൽ ഞാൻ അവൾക്ക് കാവലായിരിക്കും. നിങ്ങൾക്ക് അവളെ ഒന്ന് തൊടാൻ കൂടി കിട്ടില്ല. നോക്കിക്കോ.
മിസ്റ്റർ ഹരീഷ്.
സർ, വിടൂ സർ.
ദൂരെ കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക, ദൂരെ കിഴക്കുതിക്കും.
ഹലോ നിഷ, അടുത്തത് നീ.
അയ്യോ, ആരാ ആരാ നിങ്ങൾ? എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ.
Stop there. You are under arrest. In your adi anangiyal, I will shoot you. Maya, a light on aku. Innitta thook avarude kayil ninnu vaanga. Ee mahadiyude mukham njan onnu vrithiyayi kandotte. Meena, ningal?
Athe officer, samshayikkenda. ഞാൻ തന്നെ. അഞ്ചു മാസമായി കോമയിൽ കഴിയുന്ന ഞാൻ തന്നെ.
അറസ്റ്റ് ഹർ. ബാക്കി ചോദ്യങ്ങൾ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട്.
കം വിത്ത് മീ വീണ.
വെൽക്കം മിസ് ബീന. എല്ലാം ഒന്ന് നേരിൽ അറിയിക്കാനാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ മോണിറ്റർ റൂമിൽ കൊണ്ടുവന്നത്. അതാ ആ ഗ്ലാസ് വിൻഡോയിൽ കൂടി നോക്കൂ. ദാറ്റ്സ് ദി ഇന്ററോഗേഷൻ റൂം. അവിടെ മായ നിങ്ങളുടെ സഹോദരി വീണയെ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങും. താങ്ക് യു സർ ഫോർ ബ്രിംഗിങ് ഹർ ഇൻ.
ഹാപ്പി ടു ഹെൽപ്. ഹനീഫ്,
എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹനീഫ്, അഞ്ചു മാസമായി കോമയിൽ കിടന്ന വീണ ഇപ്പോൾ ഇങ്ങനെയൊക്കെ.
യെസ് ബീന, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ നിങ്ങളത് വീണയുടെ വായിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കൂ. ദേ, ഇന്ററോഗേഷൻ തുടങ്ങാറായി.
വാട്ട് എ മിറക്കിൾ! അഞ്ചു മാസമായി കോമയിൽ കിടന്നിരുന്ന വീണ ഇപ്പൊ ഇതാ എന്റെ മുൻപിൽ ഇരിക്കുന്നു. എന്തൊരു അത്ഭുതം!
സ്റ്റോപ്പ് ഇറ്റ്! നിന്റെ ആ ചിരി, ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലും. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സഹോദരിയുണ്ടല്ലോ ബീന, ആ ഭ്രാന്തി ഇപ്പൊ തന്നെ ഈ രാജ്യത്തെ കൊടികെട്ടിയ വക്കീലുമാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും എന്നെ പുഷ്പം പോലെ പുറത്തിറക്കാൻ.
ഭ്രാന്തിയോ? നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന ബീന ഭ്രാന്തിയോ?
സ്നേഹം അവൾക്ക് അതിനു മാത്രമേ കഴിയൂ. അവളുടെ ഒരു സ്നേഹം, അതെ, അവൾ ഭ്രാന്തി തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങോ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഒടുവിൽ മരിക്കാറായപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഞങ്ങളുടെ തന്തയെ അവളിങ്ങനെ സ്നേഹിക്കുമോ? എന്നിട്ട് അയാൾക്ക് എങ്ങോ പിഴച്ചുണ്ടായ രണ്ട് പിള്ളേരെ എന്റെ കൂടെ സ്വത്തിന്റെ അവകാശികളാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുമോ? ഇപ്പോ എവിടെയാ അവകാശികൾ? ഇല്ല, ആരുമില്ല, എല്ലാരും പോയി. ഇനി ഞാൻ മാത്രം, ഞാൻ മാത്രമാകും ആ സ്വത്തിന്റെ ഒക്കെ.
വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ, വെൽ ഡൺ വീണ. ഇനി നിങ്ങളുടെ കോമ മിറക്കൾ കൂടി പറഞ്ഞാൽ നമുക്കിത് ഇവിടെ വച്ച് അവസാനിപ്പിക്കാം.
ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ എനിക്ക് വാക്ക് തരണം എന്റെ അലക്സിനെ ഇതിലേക്ക് വലിച്ചിടില്ല എന്ന്.
ആരാണ് ഈ അലക്സ്?
ഓ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടർ അലക്സ് ജോൺ. ഈ കഴിഞ്ഞ 5 മാസമായി എന്നെ പൊന്നുപോലെ നോക്കിയ എന്റെ സ്വന്തം അലക്സ്.
ഓ, ഡോക്ടർ അലക്സ് ജോൺ, അയാളും നിങ്ങളുടെ കോമയും തമ്മിൽ എന്താ ബന്ധം?
എന്താ ബന്ധമെന്ന്? എനിക്കെല്ലാം നഷ്ടമാകുമെന്ന് തോന്നിയ അവസ്ഥയിൽ ഞാൻ ഡിപ്രഷനിലേക്ക് വഴുതി വീഴുമെന്ന് തോന്നിയ സമയത്ത് എനിക്ക് താങ്ങും തണലുമായി വന്ന ആളാണ് എന്റെ അലക്സ്. ഞങ്ങൾ മനസ്സ് തുറന്ന് പ്രണയിച്ചു. ഒടുവിൽ എന്റെ സ്വത്തിന് പുതിയ അവകാശികൾ വരുമെന്ന് കേട്ടപ്പോൾ എന്നെ സഹായിക്കാൻ അലക്സ് പറഞ്ഞു തന്ന ബുദ്ധിയാണ് ഈ കോമ. പ്രണയനൈരാശ്യം മൂലം എന്ന പേരിൽ ആത്മഹത്യ ചെയ്യാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഓവർഡോസായി ഞാൻ അലക്സിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ടെമ്പററി കോമ സ്റ്റേജിൽ പോകാനുള്ള മരുന്ന് കുത്തിവെച്ച് അലക്സ് എന്നെ മയക്കി കിടത്തി.
എന്നിട്ട്
ആ 2 പെൺകുട്ടികളെ പറ്റി ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ബീന ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് പറയുമായിരുന്നു. ആ മണ്ടി അറിഞ്ഞിരുന്നില്ല അവൾ പറയുന്നതെല്ലാം അലക്സ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ആ 2 ജാരസന്തതികളുടെയും അഡ്രസ് എനിക്ക് കിട്ടി.
എന്നിട്ട്
പറ്റിയ തക്കം നോക്കി അലക്സ് എനിക്ക് കോമയിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഡോസേജ് കുത്തിവെക്കും. കോമയിൽ നിന്നും ഉണർന്ന ഞാൻ ആ 2 തീർത്തു. നാശങ്ങൾ, എന്റെ സന്തോഷം നശിപ്പിക്കാൻ വന്ന 2 ഞാൻ തീർത്തു.
മിസ് വീണ, ഐ മസ്റ്റ് ആസ്ക് ദിസ്, നിങ്ങളുടെ പെർഫ്യൂമിന് നല്ല സുഗന്ധം, ഏതാണ് ബ്രാൻഡ്? If you don't mind.
നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ലാത്ത ബ്രാൻഡാണ് വിക്ടർ ആൻഡ് റോൾഫ്.
സത്യം, സ്വപ്നത്തിൽ ഞാൻ ആ പേര് കേട്ടിട്ടില്ല, പക്ഷേ നേരിട്ട് കേട്ടിട്ടുണ്ട്. Hats off to you, ഹനീഫ് സാർ.
മിസ് ബീന, നിങ്ങളോട് എനിക്ക് സോറി പറയണം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്നത് ഞങ്ങൾ പ്ലോട്ട് ചെയ്തൊരു നാടകമായിരുന്നു. അന്ന് ഞാൻ പറയാൻ പാടില്ലാത്തത് പലതും നിങ്ങളോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം.
നാടകമോ? എനിക്ക് മനസ്സിലായില്ല.
യെസ് ബീന, എല്ലാം ഈ ജീനിയസിന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു നാടകം. ഇപ്പോൾ കണ്ടില്ലേ, 5 മാസമായി കോമയിൽ കിടന്ന വീണ എഴുന്നേറ്റിരിക്കുന്നത്.
അപ്പോ എന്റെ അനിയത്തി നിഷ
ദേ നിൽക്കുന്നു. ആ നിഷ വീണയോട് സംസാരിച്ചുകൊണ്ട്, അതെ, മായയായിരുന്നു നിഷയുടെ റോൾ ഗംഭീരമാക്കിയത്. സ്വത്താണ് ഈ കൊലപാതകങ്ങളുടെ പ്രധാന മോട്ടീവ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എല്ലാ സംശയങ്ങളും വന്നെത്തിയത് നിങ്ങളിലേക്കും വീണയിലേക്കുമായിരുന്നു. ആ കോമ സ്റ്റേജ് മാത്രമായിരുന്നു എന്റെ മുമ്പിലുണ്ടായിരുന്ന ഏക ബ്ലോക്കേജ്. നിഷ എന്നൊരു കുട്ടിയും കൂടി നിങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാൽ കൊലപാതകി വീണ്ടും വരും എന്നെനിക്കറിയാമായിരുന്നു. അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഊഹിച്ചിരുന്നു. എന്തായാലും എന്റെ ഊഹം തെറ്റിയില്ല. പിന്നെ ആ ഡോക്ടർ അലക്സ് ജോൺ ഞങ്ങളുടെ കസ്റ്റഡിയിലാണിപ്പോ. അയാളും എല്ലാം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വീണയും അയാളും കൂടി താമസിച്ചിരുന്ന വീട് സെർച്ച് ചെയ്തപ്പോൾ 9mm ബുള്ളറ്റ് പാക്കറ്റ് കണ്ടുകിട്ടിയിട്ടുണ്ട്. വീണയെ സംശയിക്കാൻ തക്കതായ സ്ട്രോങ് റീസൺസ് ഉള്ളതുകൊണ്ടാണ് കമ്മീഷണർ സർ ഈ നാടകത്തിന് കൂട്ടുനിന്നത്. താങ്ക് യു സർ ഫോർ ഹെൽപ്പിംഗ് മീ.
കം ഓൺ അനീഫ്, താൻ ഇത്ര കൺവിൻസ്ഡ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ എനിക്കറിയാം അതിൽ കാര്യമുണ്ടെന്ന്. അതാണ് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായത്. വെൽ, യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് റൈറ്റ്. വെൽ ഡൺ ഹനീഫ്, ഐ ആം പ്രൗഡ് ഓഫ് യു.
എന്റെ ഈശ്വര, എങ്ങനെ ഒരു ദുഷ്ടയാണല്ലോ നീ എനിക്ക് കൂടെ പറപ്പായി തന്നത്.
നിങ്ങൾ ആ ദൈവത്തോട് നന്ദി പറയൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവരുടെ തനി നിറം മനസ്സിലായല്ലോ.
ഇല്ല, അവൾ എത്ര ദുഷ്ടയാണെങ്കിലും എന്റെ കൂടപ്പിറപ്പാണ്. അവളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവൾ മാത്രമേ ഉള്ളൂ എനിക്കിനി ഈ ലോകത്തിൽ.
ബീന, നിങ്ങൾ നല്ലൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. നിങ്ങളെപ്പോലുള്ളവർ മാത്രമേ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ എത്ര ശാന്തമാകുമായിരുന്നു നമ്മുടെ ഒക്കെ ജീവിതം. പക്ഷേ പടച്ചവൻ അതിന് സമ്മതിക്കില്ലല്ലോ. സ്വത്തിനു വേണ്ടി രണ്ട് അനിയത്തിയമാരെ നിർദ്ദയം കൊന്നുകളഞ്ഞ വീണയെ നിങ്ങൾ പുറത്തിറക്കിയാൽ നിങ്ങളൊന്ന് ഓർക്കണം. പിന്നെ അവൾക്കും ആ പൂർണ്ണ സ്വത്തിനുമിടയിൽ നിങ്ങൾ മാത്രമേ ഒരു തടസ്സമായി ഉണ്ടാവൂ. All the very best, Bina. All the very best.
എന്റെ ജീവിതത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് യു. ഐ ലേൺ എ ലോട്ട് ഫ്രം യു. താങ്ക് യു സർ.
പ്ലഷർ വാസ് ഓൾ മൈൻ ടു വർക്ക് വിത്ത് യു. യു ആർ സ്മാർട്ട്, ഇന്റലിജന്റ്, ബ്രേവ് ആൻഡ് ബ്യൂട്ടിഫുൾ ടു. എ റെയർ കോമ്പിനേഷൻ. കീപ് ഇറ്റ് അപ്പ്.
താങ്ക് യു സർ. ഇനി എന്നാണ് ഇതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യാനൊരു അവസരം ഉണ്ടാവുക?
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്നുവെച്ചാൽ അക്രമത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇപ്പോ എന്റെ ഭാര്യയും കുട്ടിയും പിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അക്രമം എന്റെ വീട്ടിൽ നടക്കും. പടച്ചവനെ, അന്റെ ഓരോ കളികളെ.
നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിലുള്ള എന്റെ കുറ്റാന്വേഷണ കേസ് തേറി എന്ന റേഡിയോ നാടകത്തിന്റെ അവസാന ഭാഗം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ DYSP ഹനീഫ് റൌത്തർ, റോജി വർഗീസ്, SI മായാവർമ്മ, അതുല്യ ശ്രീജിത്, ബീന നമ്പ്യാർ, ധന്യ സുജിത്, രാജി, സംഗീത മേനോൻ, സൈമൺ പീറ്റർ, ഫ്രാൻസി ജോസ്, കമ്മീഷണർ ലിബി ജേക്കബ്, ഡോക്ടർ അലക്സ് ജോൺ, ജയ്മോൻ മേനാചേരി, വീണ നമ്പ്യാർ, സിന്ധു പുന്നൂസ്, അയൽവാസി സോമൻ, ശംഭു ശ്രീകുമാർ. ശബ്ദമിശ്രണം മജോ കോടാലി. നിർമ്മാണം ജോർജ് ചീരൻ ആൻഡ് സിന്ധു പുന്നൂസ്. രചന സംവിധാനം ശംഭു ശ്രീകുമാർ.
നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി അവസാന ഭാഗം പുനർസംപ്രേക്ഷണം. ഈ പരിപാടിയുടെ പ്രായോജക കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് പേ. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം നാളെ ശനിയാഴ്ച വൈകുന്നേരം 4:50 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.